بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إنه ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിക്കേൾപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ എല്ലാ ഖുതുബകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് മുന്നോടിയായും പറയാറുണ്ടായിരുന്ന ഖുതുബത്തുൽ ഹാജ, ആ രൂപത്തിൽ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഖുതുബത്തുൽ ഹാജ എന്താണ്? വളരെ സാമാന്യമായ ചെറിയ ഒരു വിശദീകരണം അതിനെ സംബന്ധിച്ച് നൽകുക. അത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി. കാരണം ഖുതുബത്തുൽ ഹാജ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ സഹാബത്ത് അത് റിവായത്ത് ചെയ്യുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്: അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജ ഫി നികാഹി വഗൈരി. അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. സഹാബത്തിലെ ഓരോരുത്തർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള, പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ് ഖുതുബത്തുൽ ഹാജ. അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജ, ഖുതുബത്തുൽ ഹാജ റസൂലുള്ള ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഫി നികാഹി വഗൈരിഹി, നികാഹിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ഞങ്ങൾ പറയുന്നതിന് വേണ്ടി. നികാഹ് നടക്കുകയാണെങ്കിൽ ആ നികാഹിന്റെ സന്ദർഭത്തിൽ നികാഹിന്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അത് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഉള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം റസൂലുള്ള ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, സഹാബത്തിലെ ഓരോരുത്തർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിക്കാഹ് ചെയ്യുന്ന സന്ദർഭത്തിൽ നിക്കാഹിന്റെ അക്കദിലേക്ക്, ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി കൂട്ടത്തിലാരെങ്കിലും അതിന് ഒരു മുസ്ലിയാരുടെ ഒരു മൗലവിയുടെ പ്രത്യേകം ആവശ്യമില്ല, അതിനായിട്ടൊരാളുടെ ആവശ്യമില്ല. പിന്നെ അതേസമയത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന വേറൊന്നുണ്ട്, ഖുതുബത്തുൽ ഹാജക്കപ്പുറമുള്ള ഒരു വീട്ടി വലിച്ച വാള് നിക്കാഹിന്റെ സന്ദർഭത്തിൽ. അങ്ങനെ നിക്കാഹിന്റെ സന്ദർഭത്തിൽ അങ്ങനെ ഒരു വളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സഹാബത്ത് താബിഈങ്ങൾ ഇവരിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടതായി നമ്മൾ ആരും കണ്ടിട്ടുമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ സലഫി ഉലമാക്കൾക്കും പരിചയമില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകത ഉള്ളതാണ്, അതൊക്കെ ചില ആളുകൾ ചില ബിദഅത്തുകൾ ആ രംഗത്ത് കൈകാര്യം ചെയ്തു പോന്നപ്പോ അതിനെ എതിർക്കുന്നതിന് വേണ്ടി വേറെ ചില ആളുകൾ അവരുടെ ബുദ്ധിക്ക് തോന്നിയ വേറെ പുതിയത് ഓരോന്നുണ്ടാക്കിയത്, അങ്ങനെ പലതുണ്ട്. തൽഖീൻ പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്ത് തസ്ദീത്ത് ജമാഅത്ത് ഒറ്റട്ടാണ്ട് പിന്നെ ജമാഅത്തായിട്ട് തസ്ദീത്ത് ചൊല്ലുന്നൊരവസ്ഥ അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത്. തസ്ദീത്ത് ചൊല്ലണം, അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനകൾ പോലെ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ തസ്ദീത്ത് ചൊല്ലണം എന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. അത് ജമാഅത്തായി ഒരാൾ ചൊല്ലി വേറൊരാൾ ചൊല്ലിക്കൊടുത്ത് പ്രത്യേകം അങ്ങനെ നിന്ന് ചൊല്ലുന്ന രീതി എന്ന് പറയുന്നത് പുതിയതാണ്. ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്, ഒരു ബുദ്ധിക്ക് മറ്റൊരു ബുദ്ധി, ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി കൊണ്ട് എതിർക്കുക എന്നുള്ളത് മുൻപ് തുടങ്ങിയിട്ടുള്ള ശൈലിയാണ്. ഞാൻ പറഞ്ഞു വന്നത് നിക്കാഹിലാണെങ്കിൽ നിക്കാഹിന് വേണ്ടി വരുന്നത് ആരൊക്കെയാണ്? നിക്കാഹിന് നിക്കാഹ് ചെയ്യുന്ന പുരുഷൻ, നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വലിയ, അതുപോലെ തന്നെ രണ്ട് സാക്ഷികൾ, ഇവരാണ് ഏറ്റവും ചുരുങ്ങിയ നിക്കാഹിന് ആവശ്യമുള്ള ആളുകൾ. അവിടെ ഒന്നും ഒരു കാളിയുടെ ആവശ്യം വരുന്നില്ല. ഇനി ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ, ഇനി അതല്ലെങ്കിൽ ആ സദസ്സിൽ കൂടിയിരിക്കുന്ന ആരെങ്കിലും ഒരാൾ, അവരിൽ ആരെങ്കിലും ഒരാൾ ഖുതുബത്തുൽ ഹാജ പറയുക, എന്നിട്ട് നിക്കാഹിന്റെ കർമ്മത്തിലേക്ക് കടക്കുക. നിക്കാഹിന് മാത്രമല്ല, വഗൈരിഹി, ഇതല്ലാത്ത മറ്റു കാര്യങ്ങൾക്കും. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുൽഹിന് വേണ്ടിയിട്ട് രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ആ കാര്യങ്ങൾ തമ്മിൽ കേട്ട് എല്ലാം കഴിഞ്ഞാൽ അത് പരിഹരിച്ച് കാര്യത്തിന് ഒരു തീരുമാനം പറയുന്നതിന് മുൻപായി ഇത് പറഞ്ഞിട്ട് തീരുമാനം പറയും. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യം പറയുന്നതിന് മുൻപ് ആ സദസ്സിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ആ കാര്യം പറയുന്നതിന് മുൻപ് ഖുതുബത്തുൽ ഹാജ ആദ്യം പറഞ്ഞിട്ട് ആ കാര്യത്തിലേക്ക് കടക്കും. ഇങ്ങനെ എന്ത് കാര്യത്തിനും ഏത് കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾ പറയുന്നതിന് മുന്നോടിയായി, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബകൾക്ക് ആ ഖുതുബ തുടങ്ങുന്നതിന് മുൻപായി ഖുതുബത്തുൽ ഹാജ പറയും. തൽക്കീർ വളവ് അത് തുടങ്ങുന്നതിന് മുൻപായി. അതുപോലെ അല്ലാത്ത മറ്റ് റസൂലുള്ളാഹിയുടെ ഉപദേശങ്ങളിലൊക്കെയും ഖുതുബത്തുൽ ഹാജ കൊണ്ട് തുടങ്ങിയിട്ടാണ് അതിലേക്ക് കടക്കുക. അത്രയും പ്രാധാന്യം ഇതിനുണ്ട്. ഇതിന്റെ ചില റിവായത്തുകളിൽ അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജ കമാ യുഅല്ലിമുന സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നു എന്ന് ചില റിവായത്തുകളുണ്ട്. ആ റിവായത്തുകളെ സംബന്ധിച്ച് ചില മക്കാലുകൾ ഉള്ളതോടൊപ്പം തന്നെ ഞാനത് പറയുകയാണ്. മറ്റു ചില റിവായത്തുകളിൽ ഇങ്ങനെയുണ്ട്, സഹീഹായ റിവായത്തുകളിൽ തന്നെ, അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തശഹ്ഹുദ ഫി സ്വലാത്തി വത്തശഹ്ഹുദ ഫിൽ ഹാജതി, ഖുതുബത്തുൽ ഹാജയെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, അത്തശഹ്ഹുദ ഫി സ്വലാ, നമസ്കാരത്തിലുള്ള തശഹ്ഹുദ്, നമസ്കാരത്തിലുള്ള തശഹ്ഹുദ് എന്നുള്ളത് അത്തഹിയാത്തു വസ്സലവാത്തു വത്തയ്യിബാത്തു ആ തുടങ്ങുന്ന നമ്മൾ തഹിയാത്ത് എന്ന് പറയുന്ന ആ സംഗതി, ആ തശഹ്ഹുദ്. അതുപോലെ തന്നെ വത്തശഹ്ഹുദ ഫിൽ ഹാജ, ഹാജത്തുകളിൽ ആവശ്യങ്ങൾക്ക് മുന്നോടിയായി പറയേണ്ടുന്ന തശഹ്ഹുദ്, അതിതാണ് ഖുതുബത്തുൽ ഹാജയാണ്. ഇന്നൽ ഹംദലില്ലാ എന്ന് തുടങ്ങുന്ന ഖുതുബത്തുൽ ഹാജ, ഇത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പ്രത്യേകം പഠിപ്പിച്ചു തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുക എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ഗൌരവതരമായ ഒരു ചർച്ച, കുടുംബപരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇമാം ശാസ്ത്രി റഹ്മഹുള്ള ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചെടുത്ത് പറഞ്ഞതുപോലെ ഇടപാടുകൾ, ഒരു പ്രധാനപ്പെട്ട ഒരു ഇടപാട് നമ്മൾ തുടങ്ങുകയാണ്. ആ ഇടപാടുകൾ നടത്തി രണ്ടു കൂട്ടരും തമ്മിൽ കരാറുകളും മറ്റും പറഞ്ഞ് ഉറപ്പിക്കുന്നതിന് മുൻപായിട്ടും ഇത് പറയുക എന്ന് ഇമാം ശാഫിഈയെ പോലുള്ളവർ ഇതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കുക. ഇതൊരു നിക്കാഹിന്റെ സന്ദർഭം വരെയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മളൊരു വലിയ ആകാം, അല്ലെങ്കിൽ നമ്മൾ നിക്കാഹ് ചെയ്ത് സ്വീകരിക്കുന്ന ആളാകാം. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിലെ ഒരാൾ ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാളൊന്നില്ല, ഒരാൾ അതാണ്ട് ചൊല്ലിയിട്ട് എന്നിട്ട് ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ മതി. അതുപോലെ മറ്റിടപാടുകളും മറ്റ് ചർച്ചകളും എന്തെങ്കിലും ഒരു ഗൌരവതരമായ കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അത് പറയുന്നതിന് മുൻപായി ഇത് ചൊല്ലി പറഞ്ഞുകൊണ്ട് അതിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തുടക്കത്തിൽ പഠിപ്പിക്കാനുള്ള കാരണം, തുടക്കത്തിൽ ഇത് പറയാൻ വേണ്ടി പഠിപ്പിക്കാനുള്ള കാരണം, അത് നിങ്ങൾക്കത് വിശദീകരിക്കുമ്പോൾ ബോധ്യമാകും ഇൻഷാഅല്ലാ. അതിനു മുൻപായി ആരൊക്കെയാണ് ഇതിന്റെ ഹദീസിന്റെ റിവായത്ത് സംബന്ധമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള സഹാബിമാർ അവർ ആറു പേരാണ്. ആറ് സഹാബിമാർ ഈ ഹദീസ് റസൂലുള്ളാഹിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു താബിഈ മുർസലായി നേർക്കുനേർ റസൂലുള്ളാഹിലേക്ക് ചേർത്തിട്ടും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ആറ് സഹാബിമാര്? ഒന്ന്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. രണ്ടാമത്തേത് അബൂ മൂസൽ അഷ്അരി. മൂന്നാമത്തേത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. നാലാമത്തേത് ജാബിർ ഇബ്നു അബ്ദില്ലാ. അഞ്ചാമത്തയാൾ നുബൈത് ഇബ്നു ശരീഫ്. ആറാമത്തയാൾ ആയിഷ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഈ ആറു പേരാണ് സഹാബിമാരിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളവർ. ഒന്നുകൂടി ഞാൻ പറയാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അബൂ മൂസ അഷ്അരി, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, ജാബിർ ഇബ്നു അബ്ദില്ലാ, നുബൈത് ഇബ്നു ശരീഫ്, ആയിഷ റളിയല്ലാഹു അൻഹും അജ്മഈൻ. താബിഈങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ളത് ഇമാം സുഹൈരി, ഇബ്നു ശിഹാബ് സുഹൈരി റഹിമഹുല്ലാഹ്. നുബൈത് ഇബ്നു ശരീഫ്, അത് കുറച്ച് പരിചയമില്ലാത്തൊരു പേരായിരിക്കും നുബൈത്. ഇനി സുനനുകൾ ക്രോഡീകരിച്ചിട്ടുള്ളവരിൽ, ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ളവരിൽ ആരൊക്കെയാണ് ഈ ഹദീസ് തഹ്രീദ് ചെയ്തിട്ടുള്ളത്, റിവായത്ത് ചെയ്തിട്ടുള്ളത്? അവർ ഒന്ന്, അഹമ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദിൽ. രണ്ടാമത്തേത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ. അതുപോലെ തന്നെ അസ്ഹാബു സുനനിൽ അർബഅ, തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ, അതുപോലെ തന്നെ നസായി, ഇവർ നാലാളുകളും. അതുപോലെ തന്നെ ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ, ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനിൽ, ഖബറാനി, അതുപോലെ തന്നെ തയാലസി, അതുപോലെ അബൂ യഅല, സഹാവി, ഖതീബുൽ ബഗ്ദാദി, അബൂബക്കർ ഇബ്നു അബീ ദാവൂദ് ഫി മുസ്നദ് ആയിഷ. ഇത്രയും ആളുകളാണ് ഈ ഹദീസ് അവരുടെ സുനനുകളിൽ, ദവാവീനുകളിൽ ക്രോഡീകരിച്ചിട്ടുമുള്ളത്. ഞാൻ ഈ കാര്യം സംക്ഷിപ്തമായി ഞാൻ ഈ കാര്യം വിശദീകരിക്കുന്നത് അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാ ഇതുമാത്രം ഖുതുബത്തുൽ ഹാജ മാത്രം ഒരു കിതാബായി, മുഫ്രദായി, ഒരു റിസാലയായി രചിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുതുബത്തുൽ ഹാജ ഇത് നിക്കാഹിന്റെ സന്ദർഭത്തിൽ, അതുപോലെ തന്നെ അല്ലാത്ത ഗൌരവതരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ, ഖുറാനുകളുടെ സന്ദർഭത്തിൽ, ദീനിയായ ഉപദേശങ്ങളുടെയും ഖുതുബകളുടെയും സന്ദർഭത്തിൽ ഒക്കെ ചൊല്ലേണ്ടതാണ്. അതിനുള്ള മറ്റൊരു ദലീൽ കൂടി ഞാൻ പറയാം. ഉമാദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഖിസ്സ. ഉമാദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ജാഹിലിയത്തിന്റെ സമയത്ത് റുഖ്യ നടത്തിയിരുന്ന ഒരാളാണ്. ജാഹിലിയത്തിൽ തന്നെ റുഖ്യ നടത്തിയിരുന്ന ഒരാളായിരുന്നു ബിമാദ്. ഭ്രാന്തും അതുപോലെ തന്നെ മറ്റു ചില ജിന്നിയായ ഉപദ്രവങ്ങൾക്കുമൊക്കെ അദ്ദേഹം റുഖ്യ നടത്താറുണ്ടായിരുന്നു. അങ്ങനെയാണ് മക്കത്ത് മുഹമ്മദ് എന്നു പേരുള്ള ഒരാളുണ്ടെന്നും അയാൾക്ക് ഭ്രാന്താണ്, അയാളെങ്ങനെ അയാളുടെ ഭ്രാന്ത് കൊണ്ട് കുറെ കാര്യങ്ങൾ വെച്ച് വിളമ്പുന്നുണ്ട് എന്നുമൊക്കെ ഇങ്ങനെ പ്രചരിച്ച് കേൾക്കാൻ തുടങ്ങിയത്. അത് വിമാദിന്റെ ചെവിയിലെത്തി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൈ കൊണ്ട് ഒരു പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുത്തേക്കാം, അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്കൊന്ന് റുഖ്യ നടത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാന് വിമാതാൻ, ഞാനിങ്ങനെ റുഖ്യ നടത്താറുണ്ട്, താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് റുഖ്യ നടത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ല, നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഇങ്ങനെയാണ് തുടങ്ങിയത്: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എന്നിട്ട് ആയത്തുകൾ ഓതി. ഇത് കേട്ടപ്പോൾ വിമാദ് ധരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാൻ പറഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു. ഇത് സാധാരണ ഞാൻ ഭ്രാന്തന്മാരുടെ വാക്കൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു ഭ്രാന്തന്റെ വാക്കല്ല, ഇതതിനപ്പുറമുള്ള വേറെ ചില കാര്യങ്ങളാണ്. ഇതിലെന്തോ മറ്റെന്തോ കാര്യങ്ങളുണ്ട്. താങ്കൾ ആരാണ്, എന്താണ് താങ്കളുടെ കാര്യം എന്ന് റസൂലുള്ളാഹിയോട് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, എനിക്ക് വഹിയുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊടുത്തോടുകൂടിയിട്ട് അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. ഇത് ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാദമായി സംസാരം തുടങ്ങുന്നതിന് മുൻപായി ഈ ഖുതുബത്തുൽ ഹാജയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഗൌരവതരമായ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിനും ഒരു സദസ് തുടങ്ങി സംസാരിക്കുന്നതിനും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആദ്യം പറയേണ്ടത് ഇതാണ് എന്നർത്ഥം. ഇതാണ് ഖുതുബത്തുൽ ഹാജ. ഇതുപോലെ തന്നെ സലഫുകൾ ഇതനുസരിച്ച് അമലി ചെയ്യാറുണ്ടായിരുന്നു. അവരവരുടെ മജ്ലിസുകളിൽ അവരുടെ സംസാരങ്ങൾ തുടങ്ങുന്നത് ഖുതുബത്തുൽ ഹാജ കൊണ്ടായിരുന്നു. ഒന്നുകിൽ നേർക്ക് നേരെ ഈ റിവായത്ത് വന്നിട്ടുള്ള അതുപോലെ തന്നെ തുടങ്ങും, അല്ലെങ്കിൽ അതിന്റെ ആശയത്തിൽ തന്നെ ലക്മകൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഈ കാര്യങ്ങൾ ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ തന്നെ മറ്റു ചില അൽഫാദുകൾ ഉപയോഗിച്ച് ചെയ്യാന്നുള്ളത് സഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ഒക്കെ ഇവ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. ഉലമാക്കളൊക്കെ ചെയ്തു പോരുന്നതുമാണ്. പിന്നെ ഹംദ്, അതുപോലെ തന്നെ തശഹ്ഹുദ്, അതൊക്കെ ഉണ്ടാകുക, അതോടൊപ്പം വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ചിലര് ഏതാണോ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആ വിഷയത്തിലേക്ക് സൂചന നൽകുന്ന രൂപത്തിൽ തന്നെ ഈ ഖുതുബ ഉപയോഗിക്കും. ഏതുപോലെ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അർറദ്ദു അലൽ ജഹ്മിയ എന്ന അദ്ദേഹത്തിന്റെ കിതാബ്, അതിന്റെ തുടക്കത്തിലെ ഖുതുബ അത് മാത്രം പ്രസിദ്ധമാണ്. അത് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ കുല്ലി സമാനി ഫത്രത്തിൻ മിനർ റുസുൽ ബഖായാ മിൻ അഹ്ലിൽ ഇൽം യദഊന മൻ ദല്ല ഇലൽ ഹുദ എന്ന് തുടങ്ങിയിട്ടാണ്. ആ രൂപം അദ്ദേഹം ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്കുള്ള സൂചന നൽകിയിട്ടാണ്. ഇതുപോലത്തെ ജഹ്മികളെ പോലത്തെ വിദേശകാർ വന്നാൽ അവർ നടത്തുന്ന തഅ്വീലുകളും അവർ നടത്തുന്ന തഹ്രീഫുകളും അതിൽ നിന്ന് ഈ ദീനിനെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉദ്ധരിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഹംദും കാര്യങ്ങളും ചെയ്യുന്നത്. അർറദ്ദു അലൽ ജഹ്മിയയുടെ തുടക്കത്തിലെ ഖുതുബ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് പലരും അതുപോലെ തന്നെ ഉദ്ധരിച്ച് അവരുടെ കിതാബുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം ഇഅ്ലാമുൽ മുവഖ്ഖഖീൻ തുടങ്ങിയത് അത് അർദ്ദൽ ജഹ്മിയയുടെ അതേ ഖുതുബത്തുൽ ഹാജ കൊണ്ടാണ്. അതുപോലെ തന്നെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അഹമ്മദ് ബിൻ ഹംബലിന്റെ ഖുതുബത്തുൽ ഹാജ വിശദീകരിച്ചിട്ടുണ്ട് അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ പോലെയുള്ള ആളുകൾ. അതുപോലെ ഇങ്ങനെ രൂപം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് പറയുക എന്നുള്ളത് പണ്ഡിതന്മാർ തുടർന്നു പോയിട്ടുള്ള ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ഇതേ രൂപം തന്നെ കട്ടൻഡറിയായി പിന്തുടർന്നില്ല എന്നുള്ളത് കൊണ്ട് സുന്നത്തിന് വിരുദ്ധം ചെയ്തുവെന്നാരും കരുതേണ്ടതില്ല എന്നർത്ഥം. ആ കാര്യം തന്നെ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യം തന്നെയാണ് ലഫ്ലുകൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് സഹാബത്തും താബിഈങ്ങളും ഒക്കെ തുടർന്നു പോന്നിട്ടുള്ളത്. അതേസമയത്ത് ഖുതുബകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെയാണ് വെള്ളിയാഴ്ച ഖുതുബകളിൽ ഈ രൂപം തന്നെയാണ് നിരന്തരമായി ചൊല്ലാറുണ്ടായിരുന്നത്. അതുപോലെ സഹാബത്തിൽ അധികം ആളുകളും അതുപോലെ തന്നെ താബിഈങ്ങളും അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ പോലെയുള്ള സഹാബിയെ പോലെയുള്ള ഒക്കെ ആളുകൾ ഇമാം സഹാബി അദ്ദേഹത്തിന്റെ മുഷ്കിലുൽ ആസാർ എന്ന കിതാബ് ഇതുപോലെ തന്നെ ഈ ഖുത്ബത്തുൽ ഹാജ കൊണ്ട് ഇതേ രൂപത്തിൽ തന്നെ ഖുത്ബത്തുൽ ഹാജ കൊണ്ട് തുടങ്ങി. ആ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം അതിന്റെ മുഖദ്ദിമയിൽ പറയുന്നത് വഅബ്തദിഉ ബിമാ അമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിബ്തിദാഇൽ ഹാജ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവതരമായ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. മിമ്മാ ഖദ് റുവിയ അൻഹു ബി അസാനീദ്, അദ്ദേഹത്തിൽ നിന്ന് സനദുകളിലൂടെ പല സനദുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത്. അൽഖുറുഹ ബഅദ ദാലിക ഇൻഷാ അല്ലാഹ്, അതിത് പറഞ്ഞതിന് ശേഷം ആ സനദുകൾ സംബന്ധിച്ച് ഞാൻ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്നൽ ഹംദലില്ലാ എന്ന് തുടങ്ങി. ഇത് തന്നെയാണ് സുഹാനി അദ്ദേഹത്തിന്റെ മുഷ്കിലുൽ ആസാറിന്റെ തുടക്കത്തിൽ പറയാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി അദ്ദേഹത്തിന്റെ ഫതാവയിലും അല്ലാത്ത റസായിലുകളിലും അധിക ഭാഗത്തും ഈ ഇത് തുടങ്ങിയിട്ടാണ് ഫത്വകൾ പറയാറുണ്ടായിരുന്നത്. അവരുടെയൊക്കെ കിതാബുകൾ കിതാബുകളായി രൂപപ്പെടുന്നതിന് മുൻപ് അവരുടെ വാക്കുകളാട്ടോ, അതുകൊണ്ട് അവർ ഇത് ചൊല്ല കിതാബുകളാക്കലെ എഴുതൽ പലപ്പോഴും അവരായിരിക്കില്ല, അവരുടെ കേൾക്കുന്ന ശിഷ്യന്മാരൊപ്പം തന്നെ എഴുതി വെക്കുന്നതാണ്, പിന്നെ അത് കിതാബായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് അള്ളാഹു ചെയ്തെന്ന വലിയൊരു മിന്നത്തും ഫബുലുമാണ്. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഫത്വകൾ കൊടുക്കുന്നതിന് മുൻപ് തുടക്കത്തിൽ ആദ്യം ഇത് പറയും, ഖുതുബത്തുൽ ഹാജ ഇതുപോലെ തന്നെ ഉദ്ധരിക്കും എന്നിട്ടാണ് പറയാറുണ്ടായിരുന്നത്. ഈ സുന്നത്ത് ഇന്ന് പലപ്പോഴും ഇത് മാറിയിട്ട് വേറെ ചില രൂപങ്ങളിൽ ഒതുക്കി ഏരെന്ന് അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമ അലാ റസൂലില്ല എന്ന് മാത്രം പറഞ്ഞൊക്കെ ഒതുക്കിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുതിയ രൂപങ്ങളൊക്കെ ഖുതുബകളിൽ നിരന്തരമായി ചിലർ പുതിയ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് അത് നിരന്തരമായിട്ട് ചെയ്യും, അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഖുതുബകളിൽ ഈ സമയത്ത് അസ്സലാത്തു അലാ റസൂലില്ല ഇതിൽ ചൊല്ലുന്നതിനുള്ള ന്യായം എന്താണ്? ഇവിടെ ചിലർ ചോദിച്ചതുപോലെ ഇബ്രാഹീമിയ സ്വലാത്ത് അതേ രൂപത്തിൽ തന്നെ ഹംദ് പറഞ്ഞിട്ട് പിന്നെ ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലും, ആ ഇബ്രാഹീമിയ സ്വലാത്ത് അതേ രൂപത്തിൽ തന്നെ വെള്ളിയാഴ്ച ഖുതുബയുടെ തുടക്കത്തിൽ ചൊല്ലുക എന്നുള്ളത് ഈ റിവായത്തുകളിലൊന്നും കാണൂല. നേരെ മറിച്ച് ഇതിലുള്ള ഇതിൽ വരുന്ന സമയത്ത് വരുന്നൊരു സ്വലാത്ത് ഉണ്ട്, അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ വാശ്വദ മുഹമ്മദൻ പിന്നെ അശ്വദല്ലാഹുള്ള വശ്വദ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം ആ രൂപത്തിൽ. പിന്നെ അല്ലാത്തവർ ഇബ്രാഹീമിയ സ്വലാത്തിന്റെ രൂപത്തിലുള്ള റിവായത്തുകൾ നമ്മളാരും കണ്ടിട്ടില്ല. ഇനി ഇതാണ് ഇതിന്റെ ഇതിനെ സംബന്ധിച്ച് റിവായത്തുകളെ സംബന്ധിച്ച് പറയാനുള്ള ചുരുക്കത്തിൽ പറയാനുള്ള കാര്യം. ഞാൻ പറഞ്ഞു വളരെ വേഗത്തിൽ ആ കാര്യം പറഞ്ഞു പോവുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുൻപായി എന്താണ് ഖുതുബത്തുൽ ഹാജ എന്നുള്ളത് അതിന്റെ തുടക്കം ഞാനിവിടെ എഴുതാം, അത് നിങ്ങൾക്ക് എഴുതി പഠിക്കുന്നതിന് വേണ്ടി. വനസ്തഹദീഹി അതുപോലെ തന്നെ വനുമിനുദീഹി ഇങ്ങനെയൊക്കെ ചൊല്ലാറുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പോരാറുണ്ട് റിവായത്തുകളിലില്ല. ഈ പറഞ്ഞ ഖുത്ബത്തുൽ ഹാജന്റെ റിവായത്തുകൾ ഒന്നെടുത്ത് അല്ലാമത്തുൽ അൽബാനി അതിൽ വന്ന റിവായത്തുകളെല്ലാം ജംഅ് ചെയ്തിട്ടാണ് ഖുത്ബത്തുൽ ഹാജന്റെ തുടക്കത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ രൂപമാണ് ഞാൻ ഈ കൊടുക്കുന്നത്, റിവായത്തിൽ വന്ന രൂപം. ഒരാളങ്ങനെ ആ ലഫ്ദുകളൊന്ന് കൂട്ടി എന്നുള്ളത് കൊണ്ട് പ്രശ്നമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ان الحمد لله ان എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായും ഒരുപാട് തവണങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കാണ്, തഅക്കീദിന് വേണ്ടിയുള്ളതാണ്. ഇന്ന വന്നതുകൊണ്ട് അൽഹംദ എന്ന് ഇന്നന്റെ ഇസ്മായതിനാൽ അതിന് നസ്ബ് ചെയ്തുകൊണ്ട് പറഞ്ഞു അൽഹംദ. എന്താണ് ഹംദ്? ഒരുപാട് തവണ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോന്നിട്ടുള്ളതാണ് ഹംദ്. ഹംദ് എന്ന് പറഞ്ഞാൽ അത് സനാഉൻ അലല്ലാഹ്, അല്ലാഹുവിനുള്ള സനാ ആണ്. അത് രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്നത്, സനാ ചെയ്യുമ്പോൾ സനാ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ലി ഇസ്വാലിഹി വലി കമാലി ലി ഇസ്വാലി നിഅമിഹി വ കമാലി സിഫാത്തിഹി. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിന്റെ കമാലിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ അള്ളാഹുക്ക് ഹംദ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സിഫത്തുകൾ മുഴുവനും ഏറ്റവും അക്മലായ സിഫാത്തുകളാണ് അള്ളാഹുവിനുള്ളത്. സിഫാത്തുഹു കുല്ലുഹ ഉല, എല്ലാം അങ്ങേയറ്റം ഉന്നതിയിലുള്ള, അങ്ങേയറ്റം പരിപൂർണത പ്രാപിച്ചിട്ടുള്ള, അങ്ങേയറ്റത്തെ കമാലുള്ള, ഏറ്റവും സുന്ദരമായ, ഏറ്റവും പൂർണതയുള്ള സിഫത്തുകളാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ മുഴുവൻ. അത് മുൻനിർത്തിയിട്ടാണ് അള്ളാഹുവിനെ നമ്മൾ ഹംദ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ, അവന്റെ ഇസ്മാലുകൾ, അവന്റെ അനുഗ്രഹങ്ങൾ, അതിനുള്ള നന്ദിയായിട്ടാണ് നമ്മൾ ഹംദ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഹംദ് ചെയ്യുന്നത്. ഇത് രണ്ടും മനസ്സിൽ ശരിക്ക് മനസ്സാന്നിധ്യത്തോട് കൂടിയിട്ട് അൽഹംദ ഇന്നൽ ഹംദ, അവിടെ അലിസ്ലാം ഇസ്തിഖ്റാത്തിനാണ് മുഴുവൻ ഹംദുകളും എല്ലാ ഹംദുകളും. ഹംദ് ചെയ്യാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടും ഹംദ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ മുൻനിർത്തിയും ഏതൊക്കെ നിലയിൽ ഹംദുകളുണ്ടോ ആ ഹംദുകൾ മുഴുവനും അള്ളാഹുവിനാണ്. ഇന്നൽ ഹംദ ലില്ലാ, അള്ളാഹുവിനാണ് മുഴുവൻ ഹംദുകളും. അതവന്റെ കമാലിനെ മുൻനിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ അവന്റെ ഇസ്മാലു നിഅമിഹി, അവന്റെ നിഅമത്തുകൾ, അവന്റെ ഇസ്മാലുകൾ അത് മുൻനിർത്തിക്കൊണ്ടും. എന്നിട്ട് പറഞ്ഞു നഹ്മദുഹു, പിന്നെ ആ കാര്യം തന്നെ ഫിഅലിന്റെ രൂപത്തിൽ പറഞ്ഞു. ഹംദ് അള്ളാഹുവിനാണ്, ഹംദ് അർഹതപ്പെടുന്നത് അള്ളാഹുവിനാണ്. ആ കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നഹ്മദുഹു, നമ്മൾ അവനെയാണ് ഹംദ് ചെയ്യുന്നത്, അവനെ നമ്മൾ ഹംദ് ചെയ്യുന്നു. അവൻ ഹംദിന് അവകാശപ്പെട്ടവനാണ്, ഹംദുകൾ മുഴുവൻ അവനുള്ളതാണ്. അതിനാൽ ഞങ്ങൾ നമ്മൾ അവന് ഹംദ് ചെയ്യുന്നു. നഹ്മദുഹു വീണ്ടും അതെടുത്ത് ഫിഅൽ കൊണ്ട് എടുത്തു പറയുക എന്നുള്ളത് അതൊന്നുകൂടി തക്കീത് ചെയ്യുന്ന രൂപം കൂടിയാണ്, ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നതാണ്. നഹ്മദുഹു, അവനെ നമ്മൾ ഹംദ് ചെയ്യുന്നു, അവനെ നമ്മൾ ഹംദ് ചെയ്യുന്നു. ഹംദിൽ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഹംദ് മാത്രം വന്നാൽ, അതുപോലെ തന്നെ തസ്ബീഹ് മാത്രം വന്നാൽ, അവിടെ ഇത് രണ്ടിന്റെ അർത്ഥം കിട്ടും. ഈ രണ്ട് പദങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിനും ഓരോ അർത്ഥമുണ്ട്. അതേസമയത്ത് രണ്ടും സുബ്ഹാനല്ലാഹ് എന്ന് മാത്രം വന്നാലും അൽഹംദുലില്ലാഹ് എന്ന് മാത്രം വന്നാലും രണ്ടിനും, ഈ രണ്ടിന്റെയും അർത്ഥം ഒരു പദത്തിൽ തന്നെ വരും. ഇത് ജിത്തമഅ ഇഫ്തറഖ വഇദഫ്തറഖ ജിത്തമഅ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ്. ഹംദ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന് അവന് അവകാശപ്പെടാത്ത, അവന് യോജിക്കാത്ത, അവനുമേൽ കെട്ടിക്കെട്ടി വച്ചിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ ധാരാളക്കണക്കിന് കാര്യങ്ങൾ അവനിലേക്ക് ചേർത്തു പറഞ്ഞിട്ടുണ്ട്, കള്ളമായി വ്യാജമായി. അതിനെ എല്ലാം നിഷേധിക്കുകയും അള്ളാഹുവിന് അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ സിഫത്തുകളെയും സ്ഥിരപ്പെടുത്തുകയുമാണ് ഹംദ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. തൻസീഹും അതുപോലെ തന്നെ ഇസ്ബാത്തും, അത് ഹംദിലുണ്ട്. തസ്ബീഹ് തഹ്മീദ് ഒരുമിച്ച് വന്നാൽ തസ്ബീഹ് തൻസീഹാൻ, തഹ്മീദ് അതെന്താ ഇസ്ബാത്താൻ. എന്നാൽ നഹ്മദുഹു എന്ന് മാത്രം വന്നാൽ അവനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവന് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളതും അവന് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ അവന്റെ മേൽ ചേർത്തി പറഞ്ഞതും അതിൽ എല്ലാം നിഷേധിക്കുകയും അതിൽ നിന്നെല്ലാം അവനെ പരിശുദ്ധപ്പെടുത്തുകയും അവന് അവൻ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ സിഫത്തുകൾ നമ്മൾ അംഗീകരിക്കുകയും അവ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് അവന് ഹംദ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഹംദ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു ഇബാദത്താണ് ചെയ്യുന്നത്. നഹ്മദുഹു എന്ന് പറയുന്നത് അതൊരു ഇബാദത്ത് ചെയ്യലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നഹ്മദുഹു എന്ന് പറയുന്ന, അൽഹംദുലില്ലാ എന്ന് പറയുന്ന കാര്യം, അതിനെ റസൂലുള്ള പറഞ്ഞു, അൽഹംദുലില്ലാ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അൽഹംദുലില്ലയാണ്. ഏത് നിലക്കുള്ള ദുആ? ദുആ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദുആ എത്ര തരമുണ്ട്? രണ്ട് തരമുണ്ട് ദുആ, രണ്ട് ദുആ. ഏതൊക്കെയാണ്? ദുആഉ മസ്അല വ ദുആഉ ഇബാദ. അൽഹംദുലില്ലാ എന്ന് പറയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ദുആഉ മസ്അല അല്ല, ദുആ മത്തല ഒരു കാര്യം അല്ലാഹു എനിക്ക് തരണേ എന്നുള്ള ചോദ്യമാണ്, നേർക്ക് നേരുള്ള ചോദ്യമാണ്. ഇതിൽ നേർക്ക് നേരെ ഒരു ചോദ്യമല്ല. പിന്നെ അഫ്മലു ദുആ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിലുള്ള ദുആ ഏതാണ്? ദുആഉൽ ഇബാദ, ഇബാദത്താകുന്ന ദുആ, അത് അൽഹംദുലില്ലയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ. അതുപോലെ തന്നെ ഹംദിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞു, അള്ളാഹുവിന്റെ ദാസന്മാരിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അഹബ്ബുൽ ഇബാദി ഇലല്ലാ അൽഹമ്മാദൂൻ, ഹമ്മാദുകളാണ്, ധാരാളമായി ഹംദ് ചെയ്യുന്നവരാണ്, ധാരാളമായി ഹംദ് ചെയ്യുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാർ. ഇവിടെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് നഹ്മദുഹു എന്ന് വേർതിരിച്ചു വീണ്ടും പറയുകയാണ്, ഹംദ് വർദ്ധിപ്പിക്കുകയാണ്. അതിലൂടെ ഹമ്മാദൂൻ എന്ന് പറഞ്ഞിടത്തെത്താൻ അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നഹ്മദുഹു, അവനെ നമ്മൾ ഹംദ് ചെയ്യുന്നു. വനസ്തഈനുഹു, നസ്തഈൻ നമ്മൾ പഠിച്ചു പോയതാണ്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ അല്പമൊന്ന് ആവർത്തിക്കാം. നസ്തഈനുഹു ഇസ്തിആന, എന്താ ഇസ്തിആന? സഹായം തേടലാണ്. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ്. എന്തിനുള്ള സഹായം? ലിഫ്ഇലിൽ ഖൈറാത്ത്, അൽ ഇസ്തിആന ലിഫ്ഇലിൽ ഖൈറാത്ത്. അല്ലാഹുവാണ് ഖൈറുകൾ നമ്മൾ ചെയ്യുന്നതിന് തൗഫീഖ് നൽകുന്നവൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായമില്ലെങ്കിൽ ഒരു ഖൈറും നമ്മളെ കൊണ്ട് നടത്താൻ കഴിയില്ല. ഇവിടെ നമ്മുടെ ഖുത്ബത്തുൽ ഹാജ പറയുന്നത് ഏതോ ഒരു ഖൈറ് പറയാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നോടിയായിട്ടാണ്. അല്ലാഹ് സഹായിച്ചാലല്ലാതെ എനിക്ക് ഒരു ഇബാദത്ത് ചെയ്യാനും ഒരു ഖൈർ ചെയ്യാനും തൗഫീഖ് ലഭിക്കില്ല. മുഴുവൻ അതിനുള്ള തൗഫീഖും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ വകയായിട്ടൊന്നുമില്ല, അല്ലാഹ് തന്നാലല്ലാതെ എന്നുള്ള നേർക്ക് നേരെ ഇസ്തിഖാർ ഇലല്ലാ, അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം താണുകേണ് അപേക്ഷിക്കുന്ന ഒരു വാക്കാണ് നസ്തഈനുഹു എന്നതിലുള്ളത്. അള്ളാഹുവിന്റെ സഹായം തേടിയിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങാൻ പോകുന്നത്. എന്ത് ചെയ്യാണ്? ഒരു നിക്കാഹ് നടത്തുകയാണെങ്കിൽ ആ നിക്കാഹിലേക്ക്, എന്റെ കുടുംബജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്. മറ്റിടപാടുകൾ നടത്തുകയാണെങ്കിൽ ആ ഇടപാടുകളിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്. അള്ളാഹ് സഹായിച്ചാലല്ലാതെ എനിക്കതിൽ വേറെ ഒരു സഹായവും കിട്ടാനില്ല. അതുപോലെ തന്നെ ഞാൻ ദീനിയായ ഒരു ഉപദേശം നൽകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഉപദേശം എനിക്ക് അതതിന്റെ ശരിയാം വിധത്തിൽ നൽകാനുള്ള തൗഫീഖ്, അത് ശരിയാം വിധത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനും അത് ഉൾക്കൊള്ളാനും അമല് ചെയ്യാനുമുള്ള തൗഫീഖ് അതാര് തന്നെങ്കിലേ ഉള്ളൂ? അല്ലാഹ് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടുന്നു. നസ്തഈനുഹു, നമ്മൾ അല്ലാഹുവിനോട് സഹായം തേടുന്നു. വനസ്തഗ്ഫിറുഹു, വനസ്തഗ്ഫിറുഹു മിൻ കുല്ലി ദുനൂബി വൽ ഖതായ. നസ്തഈനുഹു അല്ലേ എന്താണത്? നസ്തഈനുഹു അലാ ഫിഅലിൽ ഖൈറാത്ത്, എല്ലാ ഖൈറാത്തുകളും ലഭിക്കുന്നതിന് അല്ലാഹുവിനോട് സഹായം തേടി. എന്നാൽ ഖൈറുകൾ ലഭിക്കാതിരിക്കാൻ ചില തടസ്സങ്ങളുണ്ട്, ലഭിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ കൂടി നീങ്ങിക്കിട്ടണ. ഇനി അല്ലാഹ് നമുക്കൊരു ഖൈറ് തരാൻ ഉദ്ദേശിച്ചാൽ ആ ഖൈറ് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം വേണം. ആ ഖൈറ് ലഭിക്കാതിരിക്കാൻ ചില തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടണം. അതിനാണ് നസ്തഗ്ഫിറു, നമ്മൾ അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അവനോട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇസ്തിഗ്ഫാർ. നസ്തഗ്ഫിറുഹു, ഇസ്തിഗ്ഫാറിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇസ്തിഗ്ഫാർ ഒരാൾ പറയുമ്പോ? ആ ഗഫറല്ലാഹു ലക് എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് കാര്യമുണ്ട്. അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, കഴിഞ്ഞുപോയ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ. അതുപോലെ തന്നെ വരാനുള്ള സമയങ്ങളിൽ, വരാനുള്ള എന്റെ മുസ്തഖ്ബിലിൽ, എന്റെ ഭാവിയിൽ നന്മകൾക്ക് നീ എനിക്ക് തൗഫീഖ് നൽകണേ. അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കുകയും ചെയ്യണേ. ഈ മൂന്ന് കാര്യങ്ങളാണ് നസ്തഗ്ഫിറുഹു എന്ന് ചോദിക്കുമ്പോൾ അതിലുള്ളത്. എന്തൊക്കെയുണ്ട് അതിൽ? അല്ലാഹുമ്മ വസ്തഖ്നി, അല്ലാഹുമ്മ ഗ്ഫിർലി മാ മദാ മിൻ ദംബി, യഗ്ഫിർലി മാ മദാ മിൻ ദംബി, ووفقني في مستقبلي لكل الخيرات واعصمني من الذنوب والخطايا. ഇത് മൂന്നും നസ്തഗ്ഫിറുഹു എന്ന് പറയുന്നതിലുണ്ട്. കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു തരണേ, വരാനിരിക്കുന്ന ജീവിതത്തിൽ നന്മക്ക് തൗഫീഖ് നൽകണേ, അതുപോലെ തന്നെ വരാനിരിക്കുന്ന ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് എനിക്ക് അസ്മത്ത് സുരക്ഷിതത്വം സംരക്ഷണം നൽകണേ. ഇത് മൂന്നും അസ്തഗ്ഫിറുല്ലാഹ് നസ്തഗ്ഫിറുഹു എന്ന് പറയുമ്പോൾ അതിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും ചിലർക്കൊക്കെ ഒരു തോന്നൽ ഉണ്ട്, എന്തപ്പോ നിസ്കാരാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ്, എന്താ വലിയൊരു തെറ്റ് ചെയ്തോ ആളുകൾക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളൊരു തെറ്റ് ചെയ്തെങ്കിൽ മാത്രം പറയേണ്ട ഒരു ദുആയിട്ടാണ് അറിയാം. തെറ്റ് ചെയ്ത അസ്തഗ്ഫിറുല്ലാഹ് അല്ല എല്ലാത്തിനും നിരക്ക്. ഇപ്പൊ ചില വാക്കുകൾക്കൊക്കെ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കും, പിന്നെന്നിട്ട് അതിന് നമ്മളൊരു പരിമിതമായ ഒരു അർത്ഥം കരുതി വെച്ചിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകൂല, ശരയിലുള്ളത് പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ചിലർ പറയലോ, ഇപ്പൊ അറബികളെ ചിലപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർ പറയും അള്ളാഹ് ഹദീഖ് അള്ള നിനക്ക് ഹിദായത്ത് തരട്ടെ. അപ്പൊ തിരിച്ചു പോയി വിചാരിക്കാം ഞാൻ ഇതൊരു വലാലത്തിലാണെന്നാണ്, അപ്പൊ നീ എന്നെ വലാലത്തിലാണെന്ന് കരുതിയോ എന്ന് വെച്ചു, ബുദ്ധിയില്ലാത്ത. അതല്ല എന്റെ അർത്ഥം. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് വെറും ഇസ്ലാമിലേക്കുള്ള പ്രവേശന കവാടത്തിൽ മാത്രം ഹിദായത്ത്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതല്ല. മരിക്കുന്നത് വരെ ഓരോ കാര്യത്തിനും അള്ളാഹു ഹിദായത്ത് നൽകിക്കൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ ഓരോ തവണയും നിർബന്ധമായി അള്ള നമ്മളോട് തന്നെ കൽപ്പിച്ചത് ഇഹ്ദിന സിറാത്ത മുസ്തഖീം എന്ന് ദുആ ചെയ്യാൻ. ഒരു ദിവസം എത്ര തവണ ആവർത്തിക്കണം, ആവർത്തിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത്. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ വെറും ഒരു തെറ്റ് ചെയ്താൽ അതിൽ നിന്നുള്ളത് എന്ന് മാത്രമല്ല, നമ്മൾ അറിയാതെ തന്നെ ധാരാളം തെറ്റ് ചെയ്യുന്നവരാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ വേറെയും അധികം ചെയ്യുന്നവരാണ്. എന്തിരിക്കെ ഇത് പറയാൻ നല്ല അർഹത നമുക്കുണ്ട്. എന്നാൽ പോലും നമ്മൾ വിചാരിക്കും എന്താ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ എന്താണ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാത്തതാണ് അതിന്റെ കാരണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിൽ വെറും പാപം പുറത്തു തരണേ എന്ന് മാത്രമല്ല ഉള്ളത്, പാപം പുറത്തു തരണേ, അതുപോലെ തന്നെ വരുന്ന ജീവിതത്തിൽ എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകണേ, വരാനുള്ള ജീവിതത്തിൽ പോലും പാപങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യണേ. അതാരും ആരാതിൽ നിന്ന് ഒഴിവുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ദുആ ചെയ്തിരുന്നാണ് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ഫിൽ യൗമി മിഅതു മറ, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലല്ലാഹ് ഇത് പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം സൂറത്തു നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ കാര്യം പഠിപ്പിച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്നു. എന്താണത്? ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു വാക്കിൽ എന്തൊക്കെയുള്ളത്, എന്തൊക്കെയാണ് അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകുക? നൂഹ് നബി പറഞ്ഞു, ഫഖുൽ, ഞാൻ അവരോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ അവരോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുവിൻ, ഇന്നഹു കാന ഗഫ്ഫാറ, അവൻ ഗഫ്ഫാറാണ്, അങ്ങേയറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്ന ഗഫ്ഫാറാണ് അവൻ. മാത്രമല്ല യുർസിലു സമാ അലൈക്കും മിദ്റാറ, ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പാപം പുറത്തു കിട്ടും. ഇനി അത് മാത്രമാണോ, യുർസിലു സമാ അലൈക്കും മിദ്റാർ, ആകാശത്തെ നിങ്ങൾക്ക് സുഭിക്ഷമായി നിങ്ങളിലേക്ക് അവൻ ആകാശത്തെ അയച്ചു തരും. അങ്ങനെ പ്രയോഗിച്ച പദം, ആകാശത്തെ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ മഴ നിങ്ങൾക്ക് അത്രയും ലഭിക്കും. എന്ത് ചെയ്യണം നിങ്ങൾ? ഇസ്തഗ്ഫിറു റബ്ബക്കും, അതുപോലെ തന്നെ വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും അവൻ നിങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കും, അതിലൊക്കെ നിങ്ങൾ നൽകും. എന്ത് ചെയ്യണം? ഇസ്തഗ്ഫിറു റബ്ബക്കും വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, സമ്പത്തിലുള്ള വർക്കത്ത്, സന്താനങ്ങളിലുള്ള വർക്കത്ത് അത് ഇസ്തിഗ്ഫാറിലൂടെ കിട്ടും. അതുപോലെ തന്നെ വയജ്അല്ലക്കും ജന്നാത്തിൻ വയജ്അല്ലക്കും അൻഹാറ, ഇനി അതൊന്നല്ല, പരലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് സുന്ദരമായ തോട്ടങ്ങളും അരുവികളും നിങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. എന്ത് ചെയ്യണം? ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുവിൻ. അതുകൊണ്ടാണ് ഈ ആയത്തെ അമലി ചെയ്തുകൊണ്ട് ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ കുറച്ചാളുകൾ വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വലിയ കഷ്ടപ്പാടാണ്, വലിയ വരൾച്ചയാണ്, മഴ കിട്ടുന്നില്ല, ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഹസൻ ബസ്രി ഇത് പറഞ്ഞപ്പോ പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നൊരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാഹ്, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയെന്ന്. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ കച്ചവടവും അതുപോലെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ വലിയ നഷ്ടത്തിലാണ്, അതൊക്കെ പിന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല. ഇങ്ങനെ വന്നവരോടൊക്കെ ഇസ്തഗ്ഫിറില്ല, വന്നവരുടെ ആവശ്യങ്ങളൊക്കെ വ്യത്യസ്ത. വന്ന ആളുകളോടൊക്കെ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഒന്നാണ്. ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, അവരൊക്കെ താങ്കളോട് ചോദിച്ച കാര്യങ്ങൾ വ്യത്യസ്തമാണ്, താങ്കൾ കൊടുത്ത പത്തുവ താങ്കൾ കൊടുത്ത മറുപടി ഒറ്റൊന്നാണ്, എന്താ അതിന്റെ കാരണം എന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, മാ കൊൽത്തു മിന്നി ശൈഅ, ഞാൻ എന്റെ സ്വന്തം വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സൂറത്തു റൂഹിലെ ഈ ആയ സൂറ കേൾപ്പിച്ചു കൊടുത്തു. ഫഖുൽതു സ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാഅ അലൈക്കും ഇദ്റാറ വയുംദിദുക്കും ബിഅംവാലി വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഖൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ഊബ ലഭിക്കും, സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള വലിയ ഒരു വൃക്ഷമാണ് തൂബ. ആ തൂബ ലഭിക്കും ആർക്ക്? ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരാണോ തന്റെ സഹീഫത്തിൽ തന്റെ ഏട്ടിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണുന്നത്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് രേഖപ്പെടുത്തി വെച്ചത് കാണുന്നത്, അവന് തൂബ ലഭിക്കും.